ഗൈസ്,
യെസ്
ഞാനുണ്ടല്ലോ ഈ ഓഷൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് 90% ഓഫ് ദി ഓഷൻ അൺഎക്സ്പ്ലോർഡ് ആണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ പറ്റി അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പൊ നമ്മൾ നേരത്തെ നാളൊക്കെ ഇവനെ ചോദിച്ചിരുന്നു, തക്കൂർ
ചോദിച്ചിരുന്നില്ല.
സ്പേസ് ഒക്കെ ഒരുപാട് എക്സ്പ്ലോറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ നമ്മളെ കടലധികം, നമ്മളെ ഭൂമിയിലുള്ള കടലധികം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും?
തക്കു തന്നെ തുടങ്ങിക്കോ.
എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതല്ല, ഞാൻ അതിൽ ഒരു കണക്ക് പറയാം. എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഒരു സാധനങ്ങൾ വായിച്ച സമയത്ത് കണ്ടതാണ്, റെസൊല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എർത്തില് സീ ലെവൽ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് 30 cm റെസൊല്യൂഷനിൽ നമുക്ക് കാര്യങ്ങൾ മാപ്പിലൊക്കെ പോയി സൂം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഓഷ്യൻ നോക്കുകയാണെങ്കിൽ 1.5 km ആണ് നമ്മുടെ റെസൊല്യൂഷൻ. അപ്പോൾ അത്രയും വലിയ രീതിയിലേക്ക് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയുണ്ട്. ശരിക്കും കണക്കിൽ പറയണത് നമ്മൾ ഓഷ്യൻ എക്സ്പ്ലോർ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് റെസൊല്യൂഷൻ നമുക്ക് മാർസ്
എക്സ്പ്ലോർ
ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ടെക്നോളജീസ് പിന്നെ പറഞ്ഞു
ഞാൻ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞല്ലോ നമുക്കിത് ഇതിനെ പറ്റിയ റെസൊല്യൂഷൻ കുറവാന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ഇത് നോക്കുമ്പോ കണ്ടതെന്ന് വെച്ചാല് ഏകദേശം 200 m 200 m ആണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്ന ദൂരം. ആ 200 m ആണ് സൺലൈറ്റ് ഉള്ളു സീന്റെ അടിക്ക്. 1 km എത്തും. നമ്മളിപ്പോ നമ്മള് യൂട്യൂബിലൊക്കെ ഷാർക്കൊക്കെ പോണ വീഡിയോ ഒക്കെ അധികം ഒരു ബ്ലൂ കളറിലൊരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഷാർക്കും മീനൊക്കെ പോണ കാണാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ തന്നെ 1 km അടിയിലാണ് അത്ര പോലും ലൈറ്റ് ഉള്ളത്. അതിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല, മനസ്സിലായില്ലേ? അത്ര തന്നെ ലൈറ്റ് ഇല്ല.
ശരിക്കും ഡിപ്പെൻഡ് ആണ് വെച്ചാല് വെള്ളത്തിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് 1000 m വരെ ലൈറ്റ് എത്തും
മാക്സിമം.
അതിനുശേഷം പിന്നെ ഫുള്ളിരുട്ടാണ്.
അപ്പൊ ഈ ആലോചിച്ചു, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ലോകത്തിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് മറിയാൻ ട്രഞ്ചിന്റെ എന്താ ബെഡിലാണ്. അവിടേക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11 km എങ്ങാണ്ടാണ്.
11 km
ഡെപ്ത് ആണ്. അപ്പൊ ഏകദേശം ഈ 1 km ആകുമ്പോൾ സൺലൈറ്റ് ഇല്ല. ഈ ഫസ്റ്റ് 1 km ഉള്ളിലാണ് സകല സ്പീഷീസും. നമ്മളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, നമ്മളിപ്പോ അറിയണ നമുക്ക് അറിയുന്ന സീലുള്ള സകല സ്പീഷീസും ഏകദേശം ആ റേഞ്ചിലാണ് ജീവിക്കുന്നത്. കാരണം എന്താണ്, ആ അവിടെയാണ് കോറൽ ലീവ്സ് ഉള്ളത്. കാരണം അടിയിൽ ചെടികൾ
1 km അല്ല,
ഞാൻ പറഞ്ഞു വരട്ടെ അതായത് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടുവരുന്നത്. കാരണം സൺലൈറ്റ് വേണം, അതേപോലെ അവർക്കുള്ള ഫീഡ് ഫുഡ് എന്താ അങ്ങനത്തെ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആ രീതിയിൽ നിൽക്കണം, മനസ്സിലല്ലേ? ഈ കോറൽ ലീവ്സും അതുപോലത്തെ ലീവ്സും കാര്യങ്ങളൊക്കെ വളരുന്നതും ഏകദേശം ഈ റേഞ്ചിലാണ്. അതിന്റെ അടിയിൽ പോയ മീനുകളുണ്ട്, അത് മീൻസ് ഫിഷുകളുണ്ട്. പക്ഷെ അവരൊക്കെ അവർക്ക് ഫുഡില്ല കഴിക്കാൻ, പ്രൈസ് കമ്മിയാണ്. എന്നിട്ട് ഞാൻ കണ്ടൊരു സാധനമുണ്ട്, ഒരു സ്ക്വിഡ് ഉണ്ട്. ഇപ്പൊ നമ്മള് കടലിന്റെ തീരത്ത് കാണാൻ, നമ്മള് കടൽ സീ ലെവലിൽ കാണുന്ന പല മീനുകളുടെയും വേരിയേഷൻസ് അടിയിലുണ്ട്. പക്ഷെ അവര് എന്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്താ കൂന്തൽ ഉണ്ടല്ലോ, കൂന്തൽ നമ്മള് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കൂന്തൽ എത്ര വലുപ്പുണ്ടാവും? ഒരു പറയുകയാണെങ്കിൽ ഒരു 30 cm ഒക്കെ മാക്സിമം, 30-60 cm ഉണ്ടാവും. പക്ഷെ കടലിന്റെ അടിയിൽ ഉള്ള ഒരു സ്ക്വിഡ് ഒരു കണ്ടുപിടിച്ചത് 13 m ആണ്. 13 m,
അതേപോലെ
13 m സ്ക്വിഡ്. അതേപോലെ തന്നെ ഈ ചെമ്മീൻ അല്ല, ചെമ്മീൻ അല്ല, സോറി, കൂന്തൽ. ഈ കൂന്തൽ എന്ന് പറയാൻ ഏകദേശം ഒരു എത്ര ഗ്രാം വരും? ഫോർ എക്സാമ്പിൾ ഒരു ഏറ്റവും വലിയ നമ്മള് കാണുന്ന ഒരു കൂന്തൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 1 kg താഴെ എന്തായാലും വരുള്ളൂ.
1 kg
കണ്ടുപിടിച്ച ഏറ്റവും ജൈജാന്റിക് സ്ക്വിഡിന്, ഈ മെറൈൻ ട്രഞ്ചിലും മറ്റും കണ്ടുപിടിച്ച സ്ക്വിഡിന്റെ കിലോ എന്ന് പറയുന്നത് 500 kg ആണ്. 500 kg ഒറ്റ സ്ക്വിഡ്.
ഇല്ല, മറിയാന ട്രഞ്ചിലൊന്നും സ്ക്വിഡ് ഉണ്ടാവില്ല,
അത്രയും ഡീപ് പോയിന്റ്സിൽ ഉണ്ട്. അത്രയും സ്ക്വിഡ് മറിയാന ട്രഞ്ചിന്റെ ഏറ്റവും ബെഡിലല്ല ഞാൻ പറയുന്നത്, ആ കിലോമീറ്റേഴ്സ് പറയുമ്പോൾ, അതായത് 5000-4000 ആ റേഞ്ചിൽ ജീവിക്കുന്ന സ്ക്വിഡുകളാണ് ഞാൻ പറയുന്നത്.
അതായത് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ്.
പക്ഷേ ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫുഡിന്റെ കാര്യം വെച്ചാല് ശരിക്കും ഫോട്ടോസിന്തസിസ് വഴിയാണല്ലോ ഈ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ലൈറ്റ് എത്രത് 1000 m വരെ. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാല് ശരിക്കും ഇവിടെ സ്നോ വേണില്ലേ, അതേപോലെ തന്നെ ഓഷ്യനിൽ സ്നോ പോലത്തെ ഒരു സെറ്റപ്പ്. എന്ന് വെച്ചാല് മേലുള്ള ഓർഗാനിസംസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ ജീവൻ പോയിട്ടുള്ള സാധനങ്ങളൊക്കെ താഴേക്ക് ഇങ്ങനെ ഇതായി പോവുക ചെയ്യാം. അപ്പൊ ഏറ്റവും താഴെയുള്ള ഒരുപാട് ഓർഗാനിസംസിന് ഇതൊക്കെയാണ് ഓരോ ഫുഡ്, ഓഷ്യാനിക് സ്നോ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസിന്തസിന് പകരം ഒരു എന്ത് വേറെന്തോ ഒരു ടേം ഉണ്ട്, ആ ഒരു എന്ന് വെച്ചാലിപ്പോ ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയിലേക്ക് ആക്കിയിട്ടാണ് ഒരു ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പൊ ഇതല്ലാത്ത വേറൊരു കീമോസിന്തസിസ് എന്നാണ് തോന്നുന്ന ടേം. അപ്പൊ അത് വെച്ചിട്ടാണ് താഴെയുള്ള ഓർഗാനിസംസിന്റെ പരിപാടികൾ നടക്കുന്നത്.
ഞാൻ പറഞ്ഞു, ഈ സ്ക്വിഡിന്റെ കേസ് പറഞ്ഞില്ലേ, ഈ സ്ക്വിഡിന് ഒരു ദിവസം ജീവിക്കാൻ 45 കലോറി മതി. അതായത് ആ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അത്രയും അകീരുള്ള ജീവികൾക്ക് അതിനനുസരിച്ച് അവർ അഡാപ്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് കുറെ ഫുഡൊന്നും വേണം. ഇപ്പൊ ഞാൻ നോക്കിയ ഈ പറഞ്ഞ ഈ 500 kilos വരുന്ന സ്ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒരു ടൂണ, ഒരു നോർമൽ ടൂണ, ഇത്ര വലിയ ടൂണ ഫിഷിനൊക്കെ കിട്ടിക്കഴിഞ്ഞാല് 200 days പിന്നെ അവർക്ക് ഫുഡ് വേണ്ട.
200 days
മനസ്സിലായില്ലേ? അപ്പോ അത്രയും അഡാപ്റ്റഡ് ആണ് അവർ അവിടെ ജീവിക്കാൻ വേണ്ടിട്ട്. അവർക്ക് പ്രേ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് അധികം ഫുഡ് കിട്ടിയില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അതിന് അവർ അഡാപ്റ്റഡ് ആണ്. അങ്ങനത്തെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്,
എനർജി കൺസർവ് ചെയ്യാനുള്ള മെക്കാനിസം.
ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണാവല്ലേ?
ഷാർക്കിനൊക്കെ എത്രക്കാറുണ്ട്? ഈ ഷാർക്കിന് ആ റേഞ്ചിൽ ജീവിക്കുന്ന ഷാർക്സിനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഞാൻ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് അത് പക്ഷേ ഷാർക്കല്ല, ബ്ലൂ വെയിൽ ആണ്. സോറി, ബ്ലൂ വെയിലിന് അത്ര അടിയിലല്ല, ബ്ലൂ വെയിൽ മുകളിൽ തന്നെ നിൽക്കുന്നത്. ബ്ലൂ വെയിൽസിനുണ്ട്, ബ്ലൂ വെയിൽസിന് ഏകദേശം എത്രയോ 150 years കണ്ട് എടുക്കും അവർ റീപ്രൊഡക്റ്റീവ് ഏജ് ആവാൻ വേണ്ടി തന്നെ, മനസ്സിലായില്ലേ?
അപ്പൊ ടോട്ടൽ എത്രയോ,
അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവര് ബ്ലൂ വെയിൽസ് എത്രയോ കാലം ജീവിക്കും, 200 or 300 സംതിങ് ഇയേഴ്സ് ജീവിക്കും. അതെങ്ങനെയാ ഈ ബ്ലൂ
ഉണ്ട്,
ഞാൻ അത് നോട്ട് ചെയ്ത്, ബ്ലൂ വെയിലിന്റെ കണ്ണിൽ എന്തോ ഒരു പ്രോട്ടീൻ എന്തോ സംഭവം ഉണ്ട്, അത് അവർ ജനിക്കുമ്പോഴല്ലത്, അതൊരിക്കലും അവര് ഓൺ ദ കോഴ്സ് അവര് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിനെന്തോ ഒന്നും സംഭവിക്കൂല, ഏജിങ് ഇല്ല. അപ്പോ അത് വെച്ചിട്ടാണ് സയന്റിസ്റ്റുകൾ ടെസ്റ്റ് ചെയ്യണത്, ആ പ്രോട്ടീനിന്, കണ്ണിലുള്ള ആ പ്രോട്ടീനിന് എത്രയായിരുന്നു. അപ്പൊ അത് ഏകദേശം 300 or 400 ഒക്കെ ഉള്ളൊരു എന്താ ബ്ലൂ വെയിലിനെ അവര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്, 500 years ഒക്കെയാണ് പറയുന്നത്. ഷാർക്കില്ലേ, ഷാർക്കിന്റെ ഏകദേശം 300 to 500 years ലൈഫ് സ്പാൻ ഉണ്ട്. അതേ പറഞ്ഞ അതിൽ തന്നെ 150 years ആവും അവരൊന്ന് റീപ്രൊഡക്റ്റീവ് ഏജ് ആവാൻ, അതായത് ആ ഒരു കൈൻഡ് ഓഫ് ദീക്ക് വളരാൻ വേണ്ടി തന്നെ.
ഭയങ്കര ജൈജാന്റിക് സാധനമാണ്, ഏറ്റവും വലിയ ലിവിങ് ബീങ് ആണല്ലോ ബ്ലൂ വെയിൽ എന്നുവെച്ചാല്. റൈനോസോറസിനേക്കാളൊക്കെ നമ്മളൊരു വിഷ്വൽ എന്താ പറയാ, ഉള്ളിൽ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണ ആ ഒരു വലിയൊരു മൃഗമായിരിക്കും മറ്റേ റൈനോസോറസും പിന്നെ ഇതൊക്കെ. അപ്പൊ അതിനേക്കാൾ 200 tons ഒരു ബ്ലൂ വെയിലിന്റെ വെയിറ്റ്.
ബ്ലൂ വെയിൽസ് ഒക്കെ ഒരുപാട് ഈ ബീച്ചസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോസിലും ഇതിലൊക്കെ
ചത്ത്.
അതെ, പൊതുവെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചത്ത് കിടക്കണ വെയിൽസിന്റെ അടുത്തേക്കൊന്നും തിമിംഗലത്തിന്റെ അടുത്തേക്കൊന്നും പോകരുത് എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, അത്രക്കും വലിയ ബോഡി ആയതുകൊണ്ട് അതിന്റെ ഇന്റേണൽ ഓർഗൻസ് ഡീകേ ചെയ്തിട്ട് ഭയങ്കര ഒരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവും അതിന്റെ അകത്ത് തന്നെ, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്.
ആസിഡിന്റെ
പ്രഷർ ബിൽഡപ്പ് കാരണം ഉണ്ടാവും,
ആസിഡിന്റെ എമൗണ്ട് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. മുമ്പ് ഏതോ ഒരു ബ്രിട്ടീഷുകാരനെ ഇതേപോലെ ഒരു വെയില് സോളോ ചെയ്തപ്പോ പിന്നെ പുള്ളിക്കാരൻ ഒന്നും പറ്റിയില്ല അയാൾക്ക്, അയാള് അയാളെ ഇതന്നെ പുറത്ത് കക്കി എടുത്ത് മറ്റേ പ്ലേയില്. ആ അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ ഇയാള് ആകെ എന്താ, ഇയാളെ സ്കിന്നിനൊക്കെ പ്രശ്നമായി, ആൾക്ക് ബോധം വന്നു. പക്ഷെ അയാളെ സ്കിന്നിന് ആസിഡിന്റെ എമൗണ്ട് ഒക്കെ കൂടുതലായതുകൊണ്ട് അങ്ങനെ പ്രശ്നം
വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സ്കവേഷൻസ് നടക്കാത്ത, അല്ലെങ്കിൽ ഇത്രയും റിസർച്ച് നടക്കാത്തത്? അതിന്റെ മെയിൻ റീസൺ ആണ്, ഒന്നാമത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രഷർ ബിൽഡപ്പ് ആണ്, രണ്ടാമത് വിസിബിലിറ്റി ഇല്ലാത്തതാണ്.
എന്താ അറിയോ, അത്രക്കും ഫണ്ടിങ് കിട്ടുന്നില്ല. അപ്പൊ സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസിനൊക്കെ നല്ല ഫണ്ടിങ് വരുന്നുണ്ട്. കാരണം ഇപ്പോ അത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ യൂസിന് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആണ്. ഇപ്പൊ ഇലോൺ മസ്ക് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്പേസ് ഫ്ലൈറ്റ്സ് വരും, അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് അത് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ. പക്ഷെ കടലിന്റെ അടിക്ക് പോയിട്ട് അത്രക്കും മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ ഫണ്ടിങ് അത്രത്തോളം ഷോർട്ട് ആണ്.
ഇനി അഥവാ
മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മിനറൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറയുമ്പോ വേൾഡ് ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഓടാൻ തുടങ്ങിയത്. കാരണം ഓയിൽ കണ്ടെത്തിയതിനു ശേഷം ഒരുപാട് ഇന്നോവേഷൻസ് വന്നു, ഒരുപാട് ടെക്നോളജീസ് വന്നു, അത് കാരണം ഒരുപാട് രാജ്യങ്ങൾ വളരെയധികം ഗ്രോ ചെയ്തു, GDP വളർന്നു, പിന്നെ ആളുകൾക്ക് ജോലി കിട്ടി, അങ്ങനെ വലിയ രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ഈ എക്സ്പ്ലോറേഷൻ.
പിന്നെ ഈ ഗവൺമെന്റ്സിന് ഇതിലോട്ടൊക്കെ എന്തെങ്കിലും റിസോഴ്സ് അവര് പിന്നെ ഇത് എടുക്കുന്നുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ ഡീപ് സീന്ന്. ഇപ്പൊ ഈ ചില മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ അക്വാമാൻ അങ്ങനത്തെ സിനിമയിലൊക്കെ,
അല്ല അങ്ങനത്തെ കോൺസ്പിറസി തിയറീസ് ഉണ്ട് കേട്ടോ. സംഭവം ഉണ്ടല്ലോ ഈ എന്തെന്ന് പറയാം,
ബെർമോ ട്രയാങ്കിളോ,
ബെർമോ ട്രയാങ്കിൾ അല്ല മറ്റേ ഈ സ്പീഷീസ് ആണ് പറഞ്ഞു ഉദ്ദേശിച്ചത്, വാലുള്ളടാ മറ്റേ
മെർമേഡ്സ്.
ആ മെർമേഡ്സ്, മെർമേഡ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുപോലെ എക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മള് വീഡിയോസ് കാണും മെർമേഡ്സിന്റെ, റിയൽ വീഡിയോസ്
ആണ്, അല്ലാതെ ഒരു സയന്റിഫിക് കൺസെൻസസ് ഒന്നും ഇല്ല ആ കാര്യത്തിൽ. പക്ഷെ എന്താ പറയുക, ആ പണ്ടൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ള കഥകൾ ഉണ്ടല്ലോ, ഈ സെയിലേഴ്സ് ഒക്കെ പോയിട്ടുള്ള കഥകൾ, അവ അതിലിങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ട് പണ്ട് മുതലേ പറഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ് ഈ മെർമേഡ്സിന്റെ ഒക്കെ. അതിന്റെ തന്നെ നാഷണൽ ജിയോഗ്രാഫിക്കിലോ തോന്നുന്നുണ്ട് ഡിസ്കവറി ചാനൽ ഏതോ ഒരു ഡോക്യുമെന്ററി ഒക്കെ വന്നിനെ, മെർമേഡ്സിന്റെ അവർക്ക് എന്തോ ഒരു ലോ ഫ്രീക്വൻസി അൾട്രാ ലോ ഫ്രീക്വൻസിയില് ഒരു ഓഡിയോ കിട്ടിയിരുന്നെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയൊരു ഡോക്യുമെന്ററിയാണ്, ആൾക്കാരുടെ പല കഥകളും കാര്യങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കിയ ഡോക്യുമെന്ററിയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രോപ്പർ സയന്റിഫിക് കൺസെൻസസ് ഇല്ല, പക്ഷെ പടക്കം പണ്ടേ പറഞ്ഞു നടക്കുന്ന ഓരോ കഥകളാണിത്.
ഈ കടലിൽ പോകുന്നവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും.
ഓ
ആ ഈ പിന്നെ പല സംഭവങ്ങൾ കണ്ടതും ഈ ജിന്നിനെ കണ്ടതും അങ്ങനത്തെ
ജിന്നിന്റെ ഇതൊക്കെ ഉണ്ടോ കടലിൽ
പോയിട്ട്? അങ്ങനെ ഒരു കഥ ഞാൻ
ബർമുഡ ട്രയാങ്കിളിന്റെ അനുബന്ധിച്ച് കൊറേ അയിലിതാ ഒന്ന് പറഞ്ഞത് ജിന്നിന്റെ കഥകൾ അയിൽ പറയണ്ട്. അറ്റ്ലാന്റിസ് അറിയോ സിറ്റി, ലോ സിറ്റി ഓഫ് അറ്റ്ലാന്റിസ്, അതൊക്കെ ഈ പ്ലെയിനൊക്കെ വലിച്ചെടുക്കാണ്.
പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലേ ഈ ബർമുഡ ട്രയാങ്കിളിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറേ തിയറീസ് ഉണ്ട്. അവിടെ എന്തോ ഒരു കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ഒരു രണ്ടൊരു ഓസ്ട്രേലിയൻ സയന്റിസ്റ്റോ വേറെ ഒന്ന് രണ്ടുപേരൊക്കെ ഇതുപോലെ വന്ന് പറഞ്ഞത് അതൊരിക്കലും അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഭയങ്കര ക്ലൈമറ്റിക്കലി അത് ഭയങ്കര ഒരു സ്ഥലമാണ്. അത് വേവ്സ് എന്നൊക്കെ പറഞ്ഞാൽ 16 meter ഹൈറ്റിലൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ വേവ്സ് എപ്പോഴും. അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ അതിന്റെ ഇത് മിസ്സാകുക, സിഗ്നൽസ് മിസ്സാകുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ വെതർ കണ്ടീഷൻ കാരണം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റും ഇങ്ങനത്തെ സാധനങ്ങളും പോകുമ്പോൾ അവിടെ ക്രാഷ് ആവാനും അത് വെതർ കണ്ടീഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന് അവർ കൺക്ലൂഡ് ചെയ്ത പോലത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അവർ
കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് കോൺസ്പിറസീസ് വന്നിട്ടുണ്ടല്ലോ, പക്ഷെ അതെല്ലാം ഡീബങ്ക് ചെയ്തിട്ട് ഇപ്പോ അതിനെ പറ്റിയിട്ട് ഒരു പൊതുവെ ആൾക്കാർക്ക് കൺസെൻസസ് ഉണ്ട്. അതായത് അങ്ങനത്തെ ഭീകരമായിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ അല്ല. ഒരു എന്താ പറയുക, ഇങ്ങനത്തെ സിവിയർ വെതർ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഹെക്സഗണൽ ക്ലൗഡ്സ് ഒക്കെ അതിന്റെ മേലെ കാണാൻ പറ്റും. അപ്പൊ പ്ലെയിൻസിന് വരുമ്പോ ഈ സിഗ്നല് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഉള്ള മിസ്സിംഗും കാര്യങ്ങളൊക്കെ അത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. അതായത് ബർമുഡ ട്രയാങ്കിളിൽ ബേസിക്കലി മിസ്സിംഗ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ആണെങ്കിലും ഈ കപ്പലുകളാണെങ്കിലും ഒക്കെ ബാക്കിയുള്ള ട്രാഫിക് ഉള്ള ഈ ഏരിയസ് ഒക്കെ വെച്ച് നോക്കുമ്പോ അതിനെക്കാട്ടിലും കുറവ് തന്നെയാണ്. പക്ഷെ പണ്ടുകൊണ്ട് ഇതിങ്ങനെ ഊതി ഉറപ്പിച്ച് ഭയങ്കര സംഭവമാക്കിയതാണ് ഇത് കോൺസ്പിറസി ആയി നിക്കണത് ബർമുഡ ട്രയാങ്കിൾ. അതൊക്കെ ഡീബങ്ക് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളായി, പക്ഷെ ഇപ്പഴും പറഞ്ഞു നടക്കും.
അല്ല ഇതുവരെയുള്ള കണക്ക് പ്രകാരം എങ്ങാണ്ട് 19-20 ഫ്ലൈറ്റും 50 ഷിപ്പും അങ്ങനെ എന്തോ ആണ് ട്രാവലിന്റെ ഒരു കണക്ക് ഇതുവരെ അവിടെ മിസ്സായി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഈ സീ ബെഡിൽ ജീവിക്കുന്ന മൃഗങ്ങൾ ഈ മൃഗങ്ങളല്ല സോറി ഫിഷുകളെ പറ്റി
നോക്കുന്നത്
എന്ന് വെച്ചാൽ ഇവ ഏറ്റവും ഭയങ്കര സൈസുള്ള മീനുകളാണ്. അതായത് എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഷാർക്ക് ആയിക്കോട്ടെ ഈ സ്കിഡ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര സൈസാ. പിന്നെ അതേപോലെ നമ്മളെ ഗാർഡനിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് വണ്ട് ഉണ്ട്, ഇങ്ങനെ പല റെഡ് ബ്ലാക്ക് കളറിൽ പല പല ഇങ്ങനെ ഒരു ലെയർ ലെയർ ആയിട്ട് നിൽക്കണേ, അതിന്റെ ഒക്കെ ഏകദേശം ഈ സൈസ് ഉള്ളതൊക്കെയാണ് അവിടെ കാണുന്നത്. അതിന് സെയിം സാധനങ്ങൾ സീ ലെവലിലും ഉണ്ട്, അതിന്റെ ഒക്കെ ഭയങ്കര സൈസ് ഉള്ള സാധനങ്ങളാണ് അണ്ടർ വാട്ടറിൽ വരുന്നത്.
പിന്നെ ഈ അണ്ടർ വാട്ടറിൽ ഇതല്ലേ വെളിച്ചല്ലോ, അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഫിഷ് ഉണ്ടല്ലോ മുമ്പില് ലൈറ്റ് കൊടുത്തല്ലേ, അതിന്റെ പേരെന്താ?
ഒരുപാട് ജെല്ലി ഫിഷസ് ഒരുപാട് ഫിഷസ് ഫോട്ടോ ക്ലിപ്പ് അങ്ങനെ എന്തോ ഒരു ഇത്
പറയുന്നത്
ആ ലൈറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിക്ക്. അപ്പൊ ഒരത് ഉപയോഗിച്ചിട്ടാണ് അത്ര
ഇവര് കൂടുതലും വിഷ്വലി അല്ല പ്രേയർ നടത്തുന്നത്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഷാർക്ക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്വിഡ് ആണെങ്കിലും ഒക്കെ അവര് വെയിറ്റ് ചെയ്യാ ചെയ്യാ പ്രേയർക്ക് വേണ്ടി. അവരിങ്ങനെ വലിയ നമ്മള് സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോസിലോ കാണുന്ന പോലെ ഫൈറ്റ് ചെയ്തിട്ട് മീൻ ഫൈറ്റ് ചെയ്ത് പ്രയനെ അറ്റാക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഇല്ല. അവരിങ്ങനെ വെയിറ്റ് ചെയ്യും, പ്രയ അടുത്തുകൂടെ പോകുമ്പോൾ അവർ പിടിക്കും, മാത്രമേ ഉള്ളൂ.
അല്ല ഇവരെ പിന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ സോണാർ ഉണ്ടല്ലോ, സൗണ്ട് നാവിഗേഷൻ. അതിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കപ്പലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബേസിക്കലി വെച്ചാൽ അൾട്രാസൗണ്ട്സ് അവർ എമിറ്റ് ചെയ്തിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എവിടെയാണ് പ്രയ നിൽക്കുന്നത് എന്നും അതിന്റെ പൊസിഷനും കാര്യങ്ങളും. ഈ വവ്വാലും കാര്യങ്ങളും ഡോൾഫിൻസ് ഒക്കെ ചെയ്യണത് അങ്ങനെയാണ്.
സൗണ്ട് എന്നിട്ട് ആ സൗണ്ട് അവർക്ക് റിട്ടേൺ റിസീവ് ആവും. റിട്ടേൺ റിസീവ് ആവുമ്പോൾ റിസീവ് ആവാടുക്ക സമയം ഉണ്ടല്ലോ, ആ സമയം വെച്ചിട്ട് അവർക്ക് മനസ്സിലാവും എത്ര ഡിസ്റ്റൻസിൽ ഇന്നതുണ്ട്.
ഈ കടലിന്റെ ഒക്കെ ഡെപ്ത് ഒക്കെ നമ്മൾ അങ്ങനെയാണ് മെഷർ ചെയ്യുക.
നമ്മളെ ടൈറ്റാനിക് സബ്മറൈനില്ലേ, അവര് സിഗ്നൽ കിട്ടാൻ അങ്ങനെ ഇരുന്നല്ല നോക്കിയിരുന്ന അവര്, കൊറേ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് കനേഡിയൻ ഒരു ടീംസ് ഒക്കെ. അപ്പൊ അവർക്ക് ആരോ പറഞ്ഞിരുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു സിഗ്നൽ കിട്ടിയിരുന്നു ഫസ്റ്റ്
കിട്ടി പിന്നെ കാണുന്നത്. പക്ഷെ അതിന്റെ അകത്ത് ഇത്ര 4-5 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഉണ്ടല്ലോ ഒരു ഹ്യൂമൺ ബ്രെയിനിന് പെയിൻ അനുഭവപ്പെടാൻ 100 milliseconds എടുക്കുക. ഒരാൾക്ക് എന്തെങ്കിലും നമുക്കിപ്പോ എന്തെങ്കിലും കാണാൻ ആ ഒരു സ്റ്റിമുലസ് കിട്ടാൻ 10 milliseconds എടുക്കുക. ഇവർക്ക് ഇത് സംഭവിച്ചത് ഈ ഇംപ്ലോഷൻ നടന്നത് 1 milliseconds 1 milliseconds.
ഒരു എഫക്റ്റ് ആണ് അത് പറയുന്നത്. ഡീപ് സീയിലുള്ള
അതെ അത്രത്തോളം പ്രഷർ ഉണ്ടായപ്പോ ഒറ്റടിക്കായിട്ട്
ഇംപ്ലോഡ് ആയി.
നൂറ് മില്ലി സെക്കൻഡിലാണ് അവർക്ക് ഒരു പെയിൻ തന്നെ അനുഭവിക്കാറ്റി. അവർക്ക് അതൊന്ന് കോംപ്ലൈന്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല, അത്രക്കും പെട്ടെന്ന് ഇംപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. മരണം സംഭവിച്ചെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവും.
അല്ല തന്നെ ഈ മരിയൻ ട്രഞ്ചിലുള്ള പ്രഷറിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാനത് നോക്കിയ സമയത്ത് ഏകദേശം ഒരു നമ്മളെ മേത്ത് ഒരു 50 വലിയ ബൾക്കായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മളതിങ്ങനെ പൊക്കി വെച്ച എത്രത്തോളം പ്രഷർ നമുക്ക് അനുഭവപ്പെടുവോ,
50
അത്രയും പ്രഷറാണ് മരിയാൻ ട്രഞ്ചിന്റെ അടിയിൽ, അത്രയും സീബേഡിന്റെ അടിയിൽ വരുന്നത് പറയുന്നത്.
ഒരു ഫൈറ്റർ ജെറ്റ് ഒക്കെ എത്ര ടൺ ഉണ്ടാവും?
അത് അങ്ങനത്തെ 50 പൊക്കാല്ലോ പൊക്കുമ്പോ പ്രഷർ
ഉണ്ടല്ലോ. നമ്മളെ ഒരു ഇരുമ്പിന്റെ ഒരു കമ്പി അടിയിൽ ഇട്ട് കഴിഞ്ഞാല് അതങ്ങോട്ട് ചപ്പാത്തി വേണ്ടി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും, അത്രക്കും പ്രഷറാണ്. മനസ്സിലായില്ലേ? അതിന്റെ അടിയിൽ ഏറ്റവും അടിയിൽ നിൽക്കണ ഈ മീനുകളൊക്കെ മേലൊക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അത് ആകെ ഡീഫോം ആയിട്ടുണ്ടാകും, ഭയങ്കര അഗ്ലി ആയിരിക്കും. ആ മീനിന്റെ പേര് കറക്റ്റ് കറിയില്ല, ഏറ്റവും വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് പോയിന്റ്സ് നിൽക്കുന്ന ഒരു മീനാണ്. അത് അവളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കടലിന്റെ പ്രഷർ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്ക് ഉണ്ട്. പക്ഷെ ഇവര് തിരിച്ച് പുറത്തേക്ക് എത്തുമ്പോ ലോ പ്രഷറിൽ അവർക്ക് ആ ഒരു ഫോം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് അവര് ഡീഫോം ആവുന്നത്.
നമ്മളെ ജെയിംസ് ക്യാമറൂൺ ഒരു സബ്മറൈൻ ഒക്കെ ഉണ്ടാക്കിട്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നല്ലോ, അതിന്റെ പുള്ളിക്കാരൻ
ടൈറ്റാനിക്,
അത് ആ ടൈമിലാണോ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്? എങ്ങനെയാണ് ഇത് അറിയാൻ വേണ്ടിട്ട്
ശേഷം പിന്നെയും
നടത്തിയിരുന്നല്ലേ അവരുണ്ടാക്കിയൊരു സബ്മറൈൻ ഒക്കെ വെച്ചിട്ട്. അപ്പോ അങ്ങനെയാണ് ഇപ്പോ ഈ ഒരു $2 billion ഒരു ലക്ഷറിയസ് സബ്മറൈൻ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു ഓസ്ട്രിയൻ കമ്പനി ഉണ്ട് മിഗ്ളു പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഡിസൈനൊക്കെ കഴിഞ്ഞ് അവര് ഒരു എക്സ്പോയിൽ അതിന്റെ അത് റിവീൽ ചെയ്തു, $2 billion ആണ്. പക്ഷെ ആരും ഇതുവരെ അത് ഓർഡർ ചെയ്തിട്ടില്ല.
എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ്?
ജസ്റ്റ് സബ്മറൈൻ ലക്ഷറിയസ്, അതിന് ഹെലിപാഡ് എല്ലാം ഉണ്ട്, പിന്നെ സിനിമാ തിയേറ്റർ,
ഏരിയ ഉണ്ടാകത്ത്,
നല്ല ഏരിയ ഉണ്ട്. അതിലൊരു ഓൾമോസ്റ്റ് 80 ആൾക്ക് അതില് സ്റ്റേ ചെയ്യാം, ക്രിയോ അടക്കം. അപ്പോ അതാണ്. പക്ഷെ അതിന് അവര് പറയുന്നത് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ നല്ല എൻക്വയറീസ് വരുന്നുണ്ട് എന്നാ പറഞ്ഞേ ആ സബ്മറൈന്. പക്ഷെ നല്ല ഡിസൈൻ ഒക്കെ കാണാൻ നല്ല രസമാണ്. 250 meters താഴോട്ട് പോവാതായിട്ട്
നമ്മളിപ്പോ സബ്മറൈൻ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സബ്മറൈൻ നമുക്ക് വെറുതെ കടലിൽ കൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിന് ഒരു പെർമിഷനോ അല്ലെങ്കിൽ ഇതിന് റൂട്ടോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പൊ കാർ വാങ്ങി റോട്ടുകൾ കൊണ്ടുപോകണ മാതിരി നമുക്ക് സബ്മറൈൻ വാങ്ങി
കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളുണ്ടല്ലോ, നമ്മളൊക്കെ നല്ല ഡ്രോൺ വാങ്ങിയിട്ട് എല്ലായിടത്തും പറത്തി ഇറക്കിന്, ഇതങ്ങനൊന്നും പറത്താൻ പാടില്ല. നമ്മളെ യൂട്യൂബ് നോക്കിട്ട് എങ്ങനെ പറത്താൻ വാങ്ങിട്ട് എല്ലായിടത്തും പറത്തി
ഇറക്കുന്നത്.
അതിനെന്തോ സോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അറിവ്.
നോട്ടിഫിക്കേഷൻ വന്നിരുന്നു മിലിറ്ററി ബേസിന്റെ അടുത്താണ് പറത്താൻ പാടില്ല എന്ന്
പറഞ്ഞിട്ട്. ഫുട്ബോള് കളിക്കണ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് എയർപോർട്ടിന്റെ അടുത്തുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ ഒന്നും പറത്താൻ പാടില്ല. നമ്മളവിടെ ഒക്കെ എത്രങ്ങാനും വീഡിയോസ് എടുത്ത്.
എന്താ സംഭവം അറിയാം? ഇത് നമ്മളിങ്ങനെ ചിലപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് പോവും, അവരാണ്
കൊണ്ടുപോകും.
അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കല്യാണൊക്കെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് പോയത് എനിക്കറിയാം. കൊച്ചിയിലൊക്കെ ഉള്ള ഒരു ടീംസ് ഉണ്ട് ഞാൻ അറിയുന്നത്, അവരുടെ അടുത്തുനിന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പെട്ടെന്നാണ് പോകുന്നത്, പിന്നെ ആക്സസ് ഉണ്ടാവില്ല. കൺട്രോൾ എടുക്കും. ഈ നേവി അതേപോലെ എയർഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് നോക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ പിന്നെ സബ്മറൈന്റെ കേസും. ഇപ്പൊ 24 hours ഇതിന്റെ താഴെ വർക്ക് ചെയ്യുന്ന നേവിക്കാരൊക്കെ ഉണ്ടാവില്ലേ?
ശരിക്കും ഇത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് എൻകറേജ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ 90% മാത്രമാണ് ഇത്ര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മിസ്റ്ററീസ് ഉണ്ടാകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ ലോ സിറ്റി ഓഫ് അറ്റ്ലാന്റിസ്,
അതുപോലെ
തന്നെ ഒരുപാട്. അതിപ്പോൾ ആ കാര്യത്തിലും ഇപ്പോൾ സയന്റിസ്റ്റ് ഒരു കൺസെൻസസ് ഇല്ല. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം സിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത് തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ ഗ്രീക്ക് ഫിലോസഫർ പ്ലാറ്റോ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ പറഞ്ഞ വിശദീകരണത്തിനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു യൂട്ടോപ്യൻ കിങ്ഡം ആയിരുന്നു, എല്ലാ രീതിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കിങ്ഡം. ഇല്ല, അത് വെള്ളത്തിനടിക്ക് താഴ്ന്നു പോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് പറയാറില്ല, കാരണം ഇപ്പോ ശ്രീകൃഷ്ണന്റെ ഒരു നഗരം ഉണ്ടല്ലോ ഇതേപോലത്തെ ദ്വാരക എന്ന് പറഞ്ഞിട്ട്, അത് 1930 കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോ അത് നമ്മളൊരു പുരാണമായിട്ട് കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ആ കണ്ടുപിടിച്ചപ്പോ നമുക്ക് പറയാറില്ല അത്
ഇതുമായി ബന്ധപ്പെട്ടാണ്,
പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ട് അത് ആ ശ്രീകൃഷ്ണന്റെ നഗരം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് കടലിന്റെ അടിയില്.
അതുപോലെ ക്ലിയോപാട്രന്റെ ഇതില്ലേ പാലസും കാര്യങ്ങളൊക്കെ എന്തോ ഭൂമി കുലുക്കം പോലത്തെ സംഭവങ്ങളൊക്കെ വന്ന സമയത്താണ് ഇത് കടലിന്റെ അടിയിലാ പോയതെന്നൊക്കെ അങ്ങനെ ഒരു ഇത് പറയുന്ന കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്താ എനിക്ക് അറിഞ്ഞൂടാ.
ഓക്കെ, അതുപോലെ എത്ര സിറ്റീസ് അങ്ങനെ ഉണ്ട്, എന്തായാലും വെള്ളം കയറി പോയ സിറ്റീസ് എന്തായാലും ഉണ്ടാവും, എക്സ്പ്ലോർ ചെയ്യാൻ
പറ്റാതെ കരഭാഗം കുറഞ്ഞോണ്ടിരിക്കുകയാണ് ഭൂമിയില്. ഇപ്പൊ തന്നെ നോക്കുകയാണ്, അപ്പൊ ഇത് എത്രയോ കൊല്ലങ്ങളായിട്ട് ഭൂമി ഉണ്ട്, അപ്പൊ എത്രത്തോളം വെള്ളം കയറി കയറി അങ്ങനെ.
അപ്പൊ ഒരുപാട് ഹിസ്റ്ററീസ് വെള്ളത്തിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും, എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലേ, ഒരുപാട് വസ്തുക്കള്.
എന്തെല്ലാം കാലഘട്ടങ്ങളിൽ ഉണ്ടായ കുറെ സിറ്റീസ് അങ്ങനെ ഉണ്ട്, താഴെ വെള്ളത്തിന്റെ അടിയിൽ പെട്ടുപോയ. മെയിൻലി ഗ്രീക്ക് പറഞ്ഞില്ലേ, ഗ്രീക്ക് കാലഘട്ടങ്ങളിൽ ഉണ്ടായ സിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ ഇതേപോലെ ഇവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ട് ഭയങ്കര ഒരു വണ്ടർഫുൾ സംഭവമാണല്ലോ, അങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സിറ്റി കാണുക എന്നുള്ളത്.
ഈ ജിന്നുമായ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, അതില് അത് ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുന്ന ബുക്കാണ്. അത് നടന്നതാണ് ആ ഇന്റർവ്യൂ. അതായത് ഒരാള് അയാളെ ഒരു റിലേറ്റീവിന്റെ ശരീരത്തിലോട്ട് ഈ ജിന്നിന്റെ ജിന്നിനെ കയറ്റിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന
സംസാരം. അത് മറ്റേ ഒരു പോലീസുകാരനില്ലേ, എന്തിനാ പേര്?
അതല്ല, അയാളല്ല ജേക്കബ്,
കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. അതായത് അച്ഛന്റെ ആത്മാവ് കുട്ടിന്റെ മേത്ത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ,
പിന്നെന്താ ചെയ്ത, ഈ
ഒരു വെറ്റിയുടെ എടുത്തിട്ട് അവരെന്തോ ഒരു റിച്വൽ ചെയ്തപ്പോ ഈ ആത്മാവ് ഈ കുട്ടിയുടെ ശരീരത്തിലോട്ട് കയറി ശേഷം ഈ ആത്മാവ് സംസാരിച്ചു. ആരാ കൊന്നത് എന്നറിയാൻ
വേണ്ടിട്ട് തന്നെ ഡീബങ്ക് ചെയ്തില്ല, എനിക്ക് അതിൽ വിശ്വാസമല്ല കേട്ടോ. അതായത് ഇങ്ങനെ ആത്മാവ് മേത്ത് കയറിട്ട് പറയിപ്പിച്ചു എന്നുള്ളതൊക്കെ അതിനെപ്പോ ഡീബങ്ക്
വിശ്വസിച്ചോ
ഇല്ലെന്നല്ല,
ഡീബങ്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ഇതൊക്കെ കഴിഞ്ഞ ഇതില് പറഞ്ഞിട്ടില്ലായിരുന്നോ. അതായത് അങ്ങനെ ചെയ്ത ആൾക്കാർ ഇങ്ങനത്തെ മന്ത്രവാദികൾ എന്താ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു. അവര് ബേസിക്കലി ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ കുട്ടീനോട് തോന്നിപ്പിച്ച, അതായത് ആ കുട്ടീന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂസ് ഉണ്ടാകും ആരാണ് ഇയാളെ കൊന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ അച്ഛന്റെ ആത്മാവ് മേത്തേക്ക് കയറി എന്നുള്ളത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ പറയിപ്പിച്ചതാന്നുള്ള രീതിക്കുള്ള.
അതില് വേറൊരു കാര്യം എന്താ വെച്ചിട്ട്, അലക്സാണ്ടർ ജേക്കബ് പറയുന്നുണ്ട് ആ കുട്ടിക്ക് ശബ്ദം മാറി ഈ അച്ഛന്റെ ശബ്ദമായി.
അതാണ് അങ്ങനെ ചെയ്യിപ്പിക്കട്ടും, അതായത് ശരിക്കും കൺവിൻസ് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഫൈസൽ നിങ്ങൾ വേറൊരാളാണെന്നുള്ളത് നിങ്ങളെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഈ ജിന്ന് ബാധിച്ചു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വേറെ ഭാഷയിലും വേറെ ശബ്ദത്തിലും പിച്ചിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മളെ ആ രീതിക്ക്. ഇപ്പൊ നമുക്ക് മിമിക്രി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കഴിവുണ്ട്, അപ്പൊ അതിങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാണ്.
അല്ലാതെ
ഒരു വിശ്വാസമല്ല,
അല്ല അത് എനിക്ക് വിശ്വാസമല്ല. ജിന്ന് കയറുക, ബാധ കയറുക,
ജിന്ന് കയറി
ഇല്ല,
അത് ഒട്ടുമിക്ക ഇങ്ങനത്തെ കൊറേ
ചിന്തിച്ചിട്ടില്ല.
എന്താ അറിയോ, ഇങ്ങനത്തെ മുതലെടുക്കണ ഒരുപാട് ആൾക്കാരുണ്ട്.
അല്ല മുതലെടുക്കാത്ത
എല്ലാ മതത്തിലാണെങ്കിലും പല മന്ത്രവാദികൾ അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പൈസ. ഞാൻ നല്ലൊരു ഒരു കഥ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഒരു ഉസ്താദ് അതായത് അയാളെ വീട്ടിക്ക് ആൾക്കാരെ വിളിക്കും, നല്ല ക്യൂ ആണ്, നാട്ടുകാരൊക്കെ കേറ്റിയിട്ട് ഓരോരുത്തരെ കൊണ്ട് പ്രശ്നം പറയിപ്പിക്കും, ലൈറ്റ് ഓഫ് ആക്കിട്ട് പിച്ച് ഡാർക്ക് ആയിരിക്കും, ആർക്കൊന്നും കാണാൻ പറ്റൂല. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ പ്രശ്നം പറയിപ്പിക്കും. അപ്പോൾ ഒരാളിങ്ങനെ പറയും, എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദ് തന്നെയാണ് ശബ്ദം മാറ്റി സംസാരിക്കണത് ജിന്നിന്റെ ശബ്ദത്തില്. അപ്പൊ എല്ലാരോടും പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജിന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കണത്. എന്നിട്ട് ഓരോരുത്തരും കണ്ട് പ്രശ്നം പറയിപ്പിക്കൊണ്ട് ഒരു പ്രശ്നം പറഞ്ഞാലും പൈസന് ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ വെക്ക്, 2000 രൂപ വെക്ക് എന്നൊക്കെ പറയും. നല്ല ഉടായ്പാണ്.
യൂട്യൂബറുണ്ട് ഇതേപോലെ പുലിഗാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മുമ്പ് ഇതേപോലെ ഓരോ ഈ ആൾ ദൈവങ്ങൾ എടുത്ത് വയ്ക്കാണ്ട്
പൂക്കണേ.
ആ പിന്നെ ഓരോ ആൾ ദൈവങ്ങൾ എടുത്ത് പോകും, എന്നിട്ട് ഈ അമ്മ അത് ചെയ്യും ഇത് ചെയ്യും ഇയാളിത് ചെയ്യും എന്താ ഈ കാക്ക ഇങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അയാളെ ഒപ്പം നിന്ന് ഇങ്ങനെ പൂക്കും.
അതുണ്ടല്ലോ, യൂട്യൂബ്
ചാനലുകൾ
ഒരുപാട് ആൾ ദൈവങ്ങളെ ട്രിക്സും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാറുണ്ട് യൂട്യൂബിൽ ലൈവായിട്ട്. അപ്പോ അതാ ഇവരൊക്കെ ചെയ്യുന്നത് ബേസിക്കലി മാജിക് ട്രിക്സ് ആണ് ഇതൊക്കെ. അതിലൊക്കെ ഈ അലക്സാണ്ടർ ജേക്കബിന്റെ കഥ
പറഞ്ഞു
അതെങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇയാള് പറയുന്നുണ്ടല്ലോ ഒരു ആത്മാവിനെ കണ്ട കാര്യം അലക്സാണ്ടർ ജേക്കബ്,
അത് അയാള് പറഞ്ഞതല്ലേ, ഓരോരുത്തർക്ക് എത്രങ്ങാനും പേഴ്സണൽ എക്സ്പീരിയൻസ്.
ആത്മാവിനെ കണ്ടു പറയുമ്പോ പുള്ളിക്കാരൻ ഏതൊരു ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇതിനുള്ളതിന് ഒരു തെളിവാണെന്ന് പറഞ്ഞപ്പോ ഒരു കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിന്ന് ഒരു വെളിച്ചം പോലെ ഒരു ചെറിയ സാധനം വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അത്ര ഡാൻസ് കളിക്കുന്ന നൃത്തം ചെയ്യുന്ന അതുപോലെ.
അത് ഈ പറഞ്ഞ ഇവര് ചെയ്യലുണ്ട്. അതേ പറയാം, ഇതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഏതൊരു ആൾദൈവം പോലത്തെ ഒരാളാണ് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മല്ല, മുമ്പിൽ ഇതേമാതിരി എന്തോ ഒരു മുത്ത് തുപ്പും
എനിക്ക്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്താ വെച്ചാൽ ഞാൻ ഞാൻ അടുത്ത് അറിയുന്ന ഒരാൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട്
ശാസ്ത്രം ഒന്നും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇതൊക്കെ മെന്റൽ ഡിസോർഡർ, ഇതിനെ പറ്റി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അവയർനെസ് വന്ന് തുടങ്ങി. പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഏതൊരു പ്രാന്തമുള്ള ഒരാളെ പിടിച്ചിട്ട് ജിന്ന് കയറിയതാന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങലൊക്കെ
അതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന പണത്തിന് വേണ്ടി മുതലെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ശരിയാണ്,
ഒരുപാട്.
അതാണ് ഒട്ടുമിക്ക ആൾക്കാരും അത് തന്നെയാണ്, മണി, ഇൻ ദി എൻഡ് മണി മാറ്റേഴ്സ്.
അതെ. അപ്പൊ ഈ ബുക്കില് ഈ ബുക്ക് കുറെ ഗവൺമെന്റ്സ് ഒക്കെ അപ്രൂവ് ചെയ്ത ബുക്കാണ്. അതിൽ അവർ പറയുന്നത് പിന്നെ ഈ ബർമുഡ ട്രയാങ്കിളിൽ നല്ലൊരു ഡെവിൾസിന്റെ ഒരു പ്രസൻസ് കൂടുതൽ,
അതെ,
അങ്ങനെ ഒരു പ്രസൻസ് കൂടുതലുണ്ട് എന്നാണ് ആണ് അവര് പറയുന്നത്. അപ്പൊ ആ ബുക്കില്
ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നേ വന്ന കോൺസ്പിറസി തിയറീസ് അല്ലേ.
അതായത് കുറച്ചായിട്ടുള്ളൂ എഴുതിട്ട്, ഒരു 20 വർഷമൊക്കെ ആയിട്ടുള്ളു. 20 വർഷം ഒക്കെ ആയിട്ടുള്ളു ഈ ബുക്ക് എഴുതിട്ട്.
പക്ഷെ ലേറ്റസ്റ്റ് വെച്ചിട്ട് ബർമുഡ ട്രയാങ്കിളിന്റെ കോൺസ്പിറസീസ് ഒക്കെ ഡീബങ്ക് ആയിക്കണേ.
പക്ഷെ അതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ വേറെ എന്താ
കടല്?
നമ്മള് നിങ്ങൾ റീസെന്റ് കണ്ടിരുന്നോ ഒരു കേരള, ഞാൻ
കപ്പിൾസിന്റെ, അതാണോ?
അതല്ല, ഇത് കപ്പിൾസിന്റെ അല്ല, ഒരു ഏലിയനുമായിട്ട്.
പിന്നെ ഇവിടെ കൊച്ചിയിലോ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോ വർക്ക് എന്തോ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയും കൂടി അവര് അവരുടെ അടുത്ത് പോയി അവർ ജോയിൻ ചെയ്തൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പക്ഷെ അവരെ ഈ ലേഡിനെ മാനിപ്പുലേറ്റ്
ചെയ്തതാവാം. കൂടുതൽ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. കൂടുതൽ ഞാൻ പറ്റി നോക്കി, പിന്നിൽ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അതിന് സംഭവിക്കണം എന്താ വെച്ചാൽ, രണ്ട് മൂന്ന് പേരെങ്ങാണ്ട് ആത്മഹത്യ ചെയ്തതായിട്ട് ഇവര് ആത്മഹത്യ ചെയ്തല്ല, മരിച്ച പോലെ മരിച്ചായിട്ട് ഇവര് കണ്ടുപിടിക്കുകയാണ്, റൂമില് കണ്ടെത്തിയതാണ്. അപ്പോ അവരുടെ എന്താ സിസ്റ്റവും ബാക്കി, മരിച്ചത് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ സിസ്റ്റം ബാക്കി
കാര്യങ്ങൾ
നോർത്തിൽ എവിടെയാണ് ഞാൻ നോക്കി പറഞ്ഞുതരാം. അതായത് നോർത്തിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്,
അത് നല്ല ഒരുപാട് ആൾക്കാരെ നമ്മളെ ഇറച്ചി പോഡ്കാസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ ഞാൻ
അരുണാചലിലെ ഒരു ഹോട്ടലില്, അപ്പോ അതേപോലെ അതിലുള്ള ഇവര് ആ കപ്പിൾസിലുള്ളൊരു ലേഡിയും ഈ ലേഡിയും ഒരുമിച്ച് ഇവിടെ കേരളത്തിലെ കൊച്ചിയിലോ ടെക്നോ പാർക്കില്, എന്താ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിലാണോ ഇതിലാണോ എനിക്ക് അറിയില്ല, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് കപ്പിൾസ് അവിടെ പോയി അവിടെ എന്താ പറയുക ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ലേഡി അവർ അവിടെ അടുത്ത് പോയി അവിടെ വർക്ക് ചെയ്യുക എന്താ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബേസിക്കലി എന്താ വെച്ചാൽ അവർ മൂന്നുപേർ അവിടെ ഉണ്ട് അരുണാചലിൽ, എന്നിട്ട് അവരങ്ങനെ മരിച്ച് കാണപ്പെടുകയാണ്. അപ്പൊ അവരുടെ ലാപ്ടോപ്പും സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തപ്പോ അതിൽ നിന്ന് ഇവർക്ക് കുറെ ഡാറ്റാസ് കിട്ടുകയാണ്. അതുപോലെ അതിലിനായിട്ട് സംസാരിച്ചതും പിന്നെ അയാൾ തന്നെ എഴുതിയ ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവം, ഒരു PDF പോലത്തെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിൽ ഏലിയനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് മെയിൻ ഇപ്പൊ ന്യൂസിലെല്ലാം നമ്മൾ കണ്ടൊരു സാധനമാണ് ഡിനോസേഴ്സ് മരിച്ചിട്ടില്ല, അല്ല മീൻസ് ഡിനോസേഴ്സ് വംശനാശം സംഭവിച്ചിട്ടില്ല, അവരെ വേറെ പ്ലാനറ്റിലേക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞിട്ട്. അതാണ് അതിലുള്ള ഒരു മെയിൻ സാധനം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അവർ ഏലിയൻസായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവര് ഏലിയൻസിന്റെ അടുത്തേക്ക് പോവാണ്. അതേപോലെ തന്നെ എന്താ പിന്നെ ഈ ജീവിതത്തിൽ എന്താ അതിൽ ആ മൂന്നാമത്തെ ലേഡി എന്താ എഴുതിയ സ്റ്റേറ്റ്മെന്റോ എന്തോ ഒരു മരണ ലെറ്റർ എന്തോ ഉണ്ട്, അതിൽ പറയുന്നുണ്ട് ഇവിടെ ജീവിച്ച് കുറെ കാര്യങ്ങൾ അനുഭവിച്ചു, ഇനി എന്താ ഞങ്ങള് എന്താ വേറൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ
എനിക്ക് തോന്നി, ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇത് ഏലിയനേജ് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ കപ്പിൾസ് കപ്പിൾസിനെ വേറെ ആരെങ്കിലും എന്താ
പറയാ
മാനിപ്പുലേറ്റ് ഇൻ ദ സെൻസ് ഇൻസ്പയർ ആയി കാണും, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇൻസ്പയർ ഇൻട്രസ്റ്റഡ് ആയി. മനുഷ്യന്മാരെ മൈൻഡാണ്, നമുക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ലേഡിയും അവരുടെ അടുത്ത് വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ തന്നെ മനുഷ്യക്കുരുതി നടന്ന അവസ്ഥയിലാണ് കേരളത്തിൽ. അവരെന്താ ചെയ്യാൻ, കാരണം അവർക്ക് എന്താ ബോധമായിട്ടാണ്, അല്ല അവരതുപോലെ വേറൊരാള് പറഞ്ഞ് കഥ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കിയതാണ്, മനസ്സിലല്ലേ. അപ്പൊ ഇവരെയും അതുപോലെ ആരെങ്കിലും ഒക്കെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതിലിപ്പോ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടന്നിട്ടുണ്ടാവാം, വേറെ വേറെ പല കാര്യങ്ങളും നടന്നു. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇവരെ മരണപ്പെട്ട് കണ്ടു എന്നല്ല പറയണത്, അങ്ങനെ പല ഈ പറഞ്ഞ പോലെ മനുഷ്യക്കുരുതി പോലത്തെ എന്തെങ്കിലും വേറെ സെറ്റപ്പ് ആയിരിക്കാം. എന്തായാലും ഇതിന്റെ ദുരൂഹത പുറത്തു വിട്ടിട്ടില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കിട്ട് വരാം.
ഇപ്പൊ ഇതാണ് ഈ സേറ്റാനിക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടുന്നില്ല. നിങ്ങൾ നാളൊരു കാര്യം ഷെയർ ചെയ്തിട്ടില്ലായിരുന്നോ?
അല്ല, മഡോണയുടെ കൺസേർട്ടിൽ ഒരു റിച്വല് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാത്താനൊക്കെ പ്രൈസ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള
ഈ സാത്താന്റെ സംഭവം എന്താ നല്ല രീതിക്ക് കൂടുന്നില്ലേ?
ഈ കൺസേർട്ടിലല്ലേ ഇവര് ഈ ഓളിയത്തിന്റെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരു കൺസ്പിറസി അല്ല അത്, യഥാർത്ഥത്തിലുള്ളതാണ് അത്. അത് ചില ആൾക്കാർ പറയുന്നുണ്ട് റോക്കർഫെല്ലർ ഫാമിലി ഇല്ലേ, അവർ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഈ മ്യൂസിക്കിലോട്ട് കൂടുതൽ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇത്രയും ഫ്രീക്വൻസി വെച്ചിട്ടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കൺസ്പിറസി ഉണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് പാർട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് നല്ലൊരു അറിയുന്ന ഒരാളെടുത്ത് ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അതിന്റെ കമന്റ്സിൽ കുറെ വായിച്ചു. ഇപ്പൊ കമന്റ്സിൽ അവർ പറയുന്നുണ്ട് ഏതൊരു കമ്മ്യൂണിറ്റി ഈ പാസ്റ്റില് ഇപ്പോ എന്താ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ ഇസ്ലാം ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജൂയിസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി, അവരിതുപോലെ സാത്താനിക് വൈറ്റില് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഈ ചർച്ച് പോലുള്ള അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ അവര് ഉപയോഗിച്ചിരുന്ന പാട്ടാണ് മഡോണ. അത് വേറെ രീതിയിൽ കമ്പോസ് ചെയ്തിട്ട് അതിലെ ലിറിക്സും കാര്യങ്ങളും അത് വേറെ രീതിയിൽ കമ്പോസ് ചെയ്തിട്ട് ആണ് ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റിൽ വായിച്ചു.
അതേപോലെ തന്നെ സാം സ്മിത്ത് ഇല്ലേ, സാം സ്മിത്ത് ഒരു പിന്നെ എന്താ പറയാ ഗേ ആണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ഓരോ കൺസേർട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സും അവിടെയുള്ള പിന്നെ ആ ഡാൻസിന് വരുന്ന ട്രൂപ്സും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി ഒരു സാത്താനിക് വൈബാണ് നമുക്ക് വരിക അവിടെ. അപ്പൊ ഈ കൺസേർട്ടൊക്കെ ആൾക്കാർ വരി നിന്ന് ഇങ്ങനെ പോകേണ്ട കണ്ടാൽ തന്നെ ഇതൊരു കൈൻഡ് ഓഫ് വർഷിപ്പായിട്ടാണ് എനിക്ക് തോന്നാറ് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇതിപ്പോൾ നമുക്ക് എനിക്കറിയില്ല ഇതിൻ്റെ ആ ഫ്രീക്വൻസിയുടെ ആ ഒരു സൗണ്ട്സ് ഫ്രീക്വൻസിയുടെ വെച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും അത് പഠിക്കണം.
ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നാവില്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡിക്റ്റഡ് ആക്കും,
അഡിക്റ്റഡ് ആയാൽ പിന്നെ കൺട്രോൾഡ് ആയി ഇവർക്ക്
അല്ല. ഇപ്പൊ എന്നാലും നമ്മൾ ആ ലിറിക്സിന്റെ കേസ് പറഞ്ഞിട്ടില്ലായിരുന്നു, അതിന് സപ്ലിമിനൽ മെസ്സേജിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ കേറും, നമ്മളിപ്പോ ആക്റ്റീവായിട്ട് ആ ലിറിക്സ് കേൾക്കുന്നില്ലെങ്കിലും തലച്ചോർക്ക് അങ്ങനെ കേറുണ്ടാകും.
അങ്ങനെ
ലിറിക്സും
ഇപ്പൊ അത് അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആകുമല്ലോ, അത് നമ്മുടെ ഡോപ്പമിൻ റിലീസ് നടക്കുമല്ലോ. അതേപോലെ തന്നെ ഈ ഫ്രീക്വൻസി സംഭവിക്കുന്ന മനസ്സിലായി, അതായത് ഈ കൈൻഡ് ഓഫ് ഫ്രീക്വൻസി നമ്മളെ ചെവിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസായി ആ രീതിയിലാണ് കാര്യങ്ങൾ. ആ കൈൻഡ് ഓഫ് അവിടെ നമുക്കൊരു പ്ലഷർ കിട്ടുകയാണ് അല്ലേ. അപ്പോ നമ്മള് അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുകയാണ്.
ഈ ഹോളിവുഡ് ഇൻഡസ്ട്രി ഭയങ്കര ഒരു ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഈ ഹോളിവുഡ്. ഇപ്പോൾ ഒരു പഫ് ടിഡി പറഞ്ഞിട്ടൊരു ടിഡിനെ അറിയില്ലേ, റാപ്പ് ആർട്ടിസ്റ്റ് നമ്മളെ. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ നമ്മളെ മറ്റേ ഐലാൻഡിൻ്റെ പേരെന്തേന്ന് എപ്സ്റ്റീൻ ഐലാൻഡിലുള്ള അതേപോലെ സെയിം സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെയും ചൈൽഡ് ട്രാഫിക്കിങ്ങിൻ്റെയും ഡ്രഗ് ട്രാഫിക്കിൻ്റെ ഒക്കെ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യും, അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരും. അപ്പോൾ ഇയാളെ ലിസ്റ്റ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരുപാട് ആള് പുറത്താണ് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്തവരും പിന്നെ മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളായിട്ട് അവിടെ വന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ നെയ്ബേഴ്സൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് ഒന്നും അവർ കടത്തില്ല, ഇടയ്ക്കിടക്ക് ഇവിടെ ഓരോന്ന് നടക്കുന്നുണ്ട്, ഞങ്ങളൊന്നും അറിയില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് ഹോളിവുഡ് ഒരു സാധാനിക്കാണ് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്.
അല്ലെങ്കിൽ എപ്സ്റ്റീൻ കേസ് വന്നപ്പോഴാണ് ഞാൻ ഒരു കമന്റ് നമ്മുടെ വീഡിയോ ഒക്കെ അല്ല വേറെ വീഡിയോ ഒക്കെ ഒരു കമന്റ് വായിച്ചിരുന്നത്. ആ സമയത്ത് കുറെ ന്യൂസ് വന്നിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ കമന്റ് ചെയ്യും ഇവരൊക്കെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇവിടെ പോയാൽ പോക്കൊന്നും അറിയില്ലേ, പിന്നെ എന്തിനാണ് ഇതിന് നിൽക്കണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സെക്കൻഡ് ഓപ്ഷൻ എന്താ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ
ചെയ്യാന്നല്ലേ.
അതായത് ഇപ്പൊ നമുക്ക് നമ്മളെ പല ഇപ്പൊ ഇന്ത്യക്ക് കേസിലാണെങ്കിൽ നമുക്ക് പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമുക്ക് ഫിനാൻഷ്യലി അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യവും ചെയ്യാത്തത്. ഒരു ഇഷ്ടമുള്ള ഷൂ മേടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യവും ചെയ്യാൻ പറ്റാത്തത്. ഫിനാൻഷ്യലി നമ്മൾ അത്രയും ടോപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്താ, നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർക്ക് പിന്നെ എന്തിനാ അവർ ജീവിക്കുന്നത്, അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാ അവർ ജീവിക്കണം.
അത് മാത്രം
അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഇപ്പോൾ എഫ് സി ഐലന് പോയി അങ്ങനത്തെ പല കാര്യം ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും. അപ്പൊ അതിൽ പിന്നെ നമ്മൾ അങ്ങനെ അത് നോക്കിയിട്ട്
കാര്യമില്ല. കൂടുതൽ പീഡോഫീലിക് ആക്ടിവിറ്റീസ് അല്ലേ നടന്നിരുന്നത്,
അറിയാം. അത്രയും പൈസ ഉള്ള ആൾക്കാരാണ്. ഈ നിഷിം പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്. പൈസ വന്നിട്ടുണ്ടെങ്കിൽ കണ്ട് ഇവർക്ക് പുതിയ പുതിയ സുഖങ്ങൾ,
അതാണ്
ഇവർക്കിപ്പോ കിട്ടാനുള്ള സുഖങ്ങളൊക്കെ ഇവർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ പിന്നെ സംതിങ് മോർ, കൂടുതൽ കൂടുതൽ ഇങ്ങനെ വേണ്ടി വരും. അങ്ങനെയാണ് ഈ പുതിയ ആക്ടിവിറ്റീസ് നടക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഇവർക്ക് എല്ലാ പ്ലഷറും എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം പിന്നെ എക്സ്ട്രാ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണ്ടാവുക.
അതെ, പുതിയ പുതിയ ഇത് തേടി പോകുന്നത്
അത് അത്രയല്ലേ ഉള്ളൂ. നമ്മളിത് നമ്മൾക്ക് എന്തെങ്കിലും പുതിയത് കിട്ടണം. നമുക്ക് എല്ലാം കിട്ടി അടുത്ത് എന്ത് അടുത്ത് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണ്ടേ. മനുഷ്യന്മാരല്ലേ
ജീവിച്ചോണ്ട്, പൈസ വന്നു കഴിഞ്ഞാൽ മോറൽസും വാല്യൂസും ഒക്കെ പോകുന്നതാണ് ഒരാളെ.
അങ്ങനെ
ലൈഫുണ്ട് ആഘോഷിക്ക, ഒരു ലിമിറ്റ് ഒന്നിനും ഒരു റെഡ് ലൈൻ ഇല്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോലെ ആ ആൾക്കാരാണ് എല്ലാ സുഖം പോയി അതില് ലാസ്റ്റ് റിഗ്രറ്റ്
ആവാം. ഞാൻ പറഞ്ഞല്ലോ പോവാത്ത എത്രയോ ബില്യനേഴ്സ് ആൻഡ് മില്യൻസ് ഉണ്ട്.
അതെ, നമ്മൾ ആ ഒരു വാല്യൂസില് മാക്സിമം
പോയിന്റ്
ഓഫ് വ്യൂ, നമ്മള് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന പോലെ ആവില്ല അവര് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയാം.
പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഓഷനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇത് ഈ വാട്ടർ പൊല്യൂഷൻ നല്ല രീതിക്ക് കൂടുകയാണ്.
അതെ,
അതിന്റെ ഡാറ്റ എന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 8 മില്യൺ ടൺസോളം പ്ലാസ്റ്റിക് ആണ് നമ്മളെ സമുദ്രത്തിലൊക്കെ. അതെ,
8 മില്യൺ ടൺസ്.
ഇപ്പൊ 2050 ആകുമ്പോഴത്തിന് മീനുകൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര ഒരു കൺസേൺ ആണ്.
ഇപ്പൊ ഈ ഇത് പറഞ്ഞപ്പോ ഇപ്പൊ റീസെന്റ് തന്നെ ഈ ഫിഷ് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചൊക്കെ കാണും, ഫിഷുകളില് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട്. ഈ ഫിഷുകളെയാണ് മനുഷ്യന്മാര് കഴിക്കുന്നത്.
അതെ,
അപ്പൊ മനുഷ്യന്മാരെന്തെങ്കിലും മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യന്മാരെന്തെങ്കിലും ഫിഷുകളിലൂടെ മാത്രമല്ല, അല്ലാതെയും കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഇതിലൂടെയും വരുന്നുണ്ട്.
പക്ഷെ സത്യം പറഞ്ഞിട്ടല്ല, ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന നമ്മളാണ്. കാരണം ഈ ബയോമാഗ്നിഫിക്കേഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് നമ്മളാണ് ഫുഡ് ചെയിനില് ഏറ്റവും മേലെ നിൽക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഏറ്റവും ചെറിയ മീനുകളുടെ അടുത്ത് ഉണ്ടാവും ഈ ടോക്സിൻസും കാര്യങ്ങളൊക്കെ. സോറി, അതിനെ കഴിക്കുന്നത് കുറച്ചുകൂടി വലിയ മീനുകളായിരിക്കും. അങ്ങനെ ഈ ഫുഡ് ചെയിനിക്ക് മേലേക്ക് പോകും തോറും ഈ ടോക്സിൻസിന്റെ അളവ് ഇങ്ങനെ കൂടി കൂടി വരും. ഏറ്റവും മേലെ നിൽക്കുന്ന നമ്മളാണ്. നമ്മൾ കഴിക്കുമ്പോ ഇതിന്റെ എഫക്ട്സ് ഒക്കെ നമുക്കാണ് കിട്ടുന്നത് ബേസിക്കലി.
അപ്പൊ ഇത് കുറഞ്ഞു വരില്ല എന്നാ പറഞ്ഞത്, അതായത് ഇപ്പൊ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് നമ്മളെ ചുറ്റുപാടും നോക്കാൻ വെച്ചാൽ തന്നെ മക്ഡൊണാൾഡ്സ് അവരെ സ്ട്രോ ഒക്കെ മാറ്റി, ഇപ്പൊ അവര് പിന്നെ പേപ്പർ സ്ട്രോ ആക്കി, അങ്ങനെ കൊറേ പ്രോഡക്ട്സ് നമ്മൾ ഡെയിലി യൂസ്
ചെയ്യുന്നത്. നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോ പ്ലാസ്റ്റിക്കിനെ എത്തുന്ന ബാക്ടീരിയനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡീകോമ്പോസ് ചെയ്യാന്. ബയോ പ്ലാസ്റ്റിക്സ് ഉണ്ട്, നല്ല രീതിക്ക് റിസർച്ച് നടക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഓഷനുള്ളത് വലിയ രീതിക്ക്
വാസ്റ്റ് രീതിയിൽ ഇപ്പൊ ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന് അതിന്റെ ഒരു കൈൻഡ് ഓഫ് മെജോറിറ്റിയിൽ സസ്റ്റൈനബിലിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡക്ഷനും കാര്യങ്ങളും വരണം. അത് ഒരിക്കലും അല്ല, അതിന്റെ ബാലൻസ് നോക്കുകയാണെങ്കിൽ എത്രയോ മിനിമം 1% to 100 ഒക്കെ ഇരിക്കും അതിന്റെ ടോപ്പ് മോളിൽ ഇരിക്കും. അതിന്റെ ഒരു ഇത് വരിക സസ്റ്റൈനബിലിറ്റി വിഎസ് പ്ലാസ്റ്റിക്സ് പ്രൊഡക്ട്സ് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ.
ഈ പ്ലാസ്റ്റിക് കമ്പോസ് ചെയ്ത് കണ്ട് അതിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കുന്ന ഒരു പയ്യുണ്ട്.
അത്
അല്ല, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അവൻ ഫുള്ള് പ്രോസസ്സ് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ എങ്ങനെയൊക്കെ റേഡിയേറ്റേഴ്സും കാര്യങ്ങളും അതിന്റെ പ്രോസസ്സും ഫുള്ളും വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോഴും ഉണ്ട്. എത്ര കാലം അവൻ അലൈവ് ആണെന്നുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ.
അടുത്തൊരു വീഡിയോ വന്നിട്ടില്ലോ മറ്റേ അനന്ത് മഹീന്ദ്രന്റെ സിഇഒ പറയുണ്ടായിന്, എന്നുവെച്ചാല് കടലിലും മറ്റ് സമുദ്രങ്ങളിലൊക്കെ ഉള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് എന്താ പറയാ എല്ലാം കളക്ട് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു മെഷീൻ. അപ്പോൾ ഇത് ഈ ഒരു ടെക്നോളജി ആരെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിന്.
അതായത് ആ മെഷീൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം,
മെഷീൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ ബെൽറ്റിലൂടെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും.
പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് വെയിറ്റ് ഉണ്ടാവും, ആ വെയിറ്റിന് ഇങ്ങനെ മൂവ് ചെയ്യേണ്ടത്.
പക്ഷെ അത് ഒരു ടൈം പീരീഡ് ആകുമ്പോഴും റിഫ്യൂവൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അത് എടുക്കണ്ടാവല്ലോ.
അപ്പൊ നമ്മളെ അടുത്തുള്ള ബീച്ചിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പറ്റുക. ഇതിപ്പോ ഡീപ് നല്ല ഡീപ് സീലൊക്കെ ഈ പ്ലാസ്റ്റിക് നല്ല ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെയാണ് പ്രശ്നം.
അതന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി ഒന്ന് അവെയറായി കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോ നമ്മുടെ ലൈഫിന് തന്നെ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല ഈ പ്ലാസ്റ്റിക് മൊത്തത്തിൽ മാറ്റുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ റീസൈക്കിൾ ചെയ്യാനൊക്കെ ഇപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ 3 ട്രാഷ് ബിൻസ് ആണ് ഉള്ളത് പ്ലാസ്റ്റിക് ഇടാനും. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ റീസൈക്ലിംഗ് നല്ല രീതിക്ക് നടക്കും. നമ്മുടെ നാട്ടിൽ അത് കുറവാണ്.
നമ്മളെ നാട്ടിലും എല്ലാരും
ഇവിടെ നമ്മള് ആ ബിന്നു മര്യാദക്ക് ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ഒക്കെ ഇട്ട് പോലെ
അല്ല, ഇവിടെ നമ്മള് ശരിക്കും നോക്കും. ഞാൻ നോക്കാറുണ്ട് ഇവിടെ എന്താ വെച്ചിട്ട് അല്ല, ഏതാ കാറ്റഗറി നോക്കല് ചിലപ്പം മറക്കും. പക്ഷെ ബിന്നിൽ
എപ്പോഴും
നമ്മൾ ഓഷ്യനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. വേൾഡിൽ നടക്കുന്ന ട്രേഡിന്റെ ഓൾമോസ്റ്റ് 90% ഓഫ് ദി ട്രേഡും ഓഷ്യന് വഴിയാണ്. നമ്മള് നമുക്കറിയാം സപ്ലൈ ചെയിൻ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലറിയാം. ഈ ഷിപ്പിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കണ ഒന്നും റിന്യൂവബിൾ എനർജി അല്ല. ഈ ഷിപ്പ് മൊത്തം ഇപ്പൊ ഞാൻ ഒരു റിയൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് ഗായ് മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ കാറിനെ കുറിച്ചൊക്കെ ടെക് സംസാരിക്കുന്ന ചങ്ങായിട്ട് മൂപ്പര് പറയുന്നുണ്ട് സൾഫറാണ് ഇതിന്ന് എമിഷൻ ചെയ്യുന്നത്. അപ്പോ ഈ സൾഫർ എമിഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അത് ഇപ്പോൾ ഒരു കാറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 5000 കാറിൽ നിന്നോ 10000 കാറിൽ നിന്നോ ഒരു നമ്പർ ആൾ പറയുന്നുണ്ട്, അത്രയും കാറുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇൻറ്റൻസ് ആണ് ഈ സൾഫർ എമിഷൻ ഈ ഷിപ്പുകളിൽ നിന്നുള്ള. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട എമിഷൻസ് ആയിരിക്കും. അത്ര പൊല്യൂഷൻസിനെ കുറിച്ച് ആളുകൾ ഭയങ്കര അധികം കൺസേൺഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് EV കാർസിനെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കെയില് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ കാർസും മറ്റ് റോഡിൽ ഓടുന്ന വെഹിക്കിൾസ് ആവും നമ്പേഴ്സിൽ കൂടുതൽ. പക്ഷെ എമിഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഷിപ്പ് കാരം
ജെറ്റ്സ്
അതൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ ഒരു റിന്യൂവബിൾ എനർജിയോ അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിലുള്ള ഫ്യൂൽസ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിച്ച് മേക്സ് ഇറ്റ് ബെറ്റർ.
ആ ഇത് ഇതിന്റെ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, അതായത് ഇലക്ട്രിക്കൽ ജെറ്റിലൊക്കെ ആൾറെഡി റിസർച്ചും അതിന്റെ വർക്കിങ്ങിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് കാർസ് ഇപ്പോ ലക്ഷറി കാർസ് ആയാലും എല്ലാം ഇലക്ട്രിക്കൽ ആയാലും ഇപ്പൊ റോൾസ് റോയ്സ്
പറയുന്നത് എന്താ വെച്ചാൽ ഇലക്ട്രിക് കാർസ് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മറ്റ് നോൺ റിന്യൂവബിൾ മൈനിങ് നടക്കുന്നുണ്ട്. അതിന് പുറമെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പലരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്,
ബാറ്ററീസിന് മാനുഫാക്ചറിംഗ് കാര്യങ്ങളിലും
കാര്യങ്ങളിലൊക്കെ. അപ്പോ ഇപ്പൊ ടൊയോട്ട പോലത്തെ ബ്രാൻഡ്സ് ഒക്കെ ഒരു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് EV കാർസിലല്ല, ഒരു ഹൈബ്രിഡ് കാർസിലാണ്. എന്നുവെച്ചാല് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് പവർ അത് തന്നെ ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ എന്താ വെച്ചാല് എഞ്ചിൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും,
മൈലേജിന്റെ കാര്യത്തിലും ആൾക്കാർക്ക് ഇതല്ലേ, ഇന്നോവ ഹൈബ്രിഡ് അല്ലേ.
ഒരു കാർ എത്രയോ വർഷം ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കുന്ന സമയത്ത് ഒരു കാർ എത്രയോ വർഷം എമിറ്റ് ചെയ്യുന്ന 50 or 20 അങ്ങനെ എന്തൊരു
കണക്കിന്
എമിറ്റ് ചെയ്യുന്ന കാർബണിന്റെ പെർസെന്റേജ് ആ കാറിൽ ഉണ്ടാക്കാൻ ബാറ്ററി ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ എന്തിന് ഇലക്ട്രിക് കാർ ആക്കണം എന്ന് ചോദിച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു.
ഇലക്ട്രിക് കാർസിനെ കുറിച്ച് റീസെന്റ് ആൻഡ്രൂ ടേറ്റ് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം എന്ന് വെച്ചാല് നമ്മള് റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻഡ്രോയിഡേറ്റ് സൂപ്പർ കാറിനെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് പോലീസ് കൈ കാണിച്ചു, നമ്മളെ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ശ്രമിക്കുകയാണ്. നമ്മളെ കയ്യിൽ ഒരു പെട്രോൾ കാറാണെങ്കിൽ നമുക്ക് റേസ് ചെയ്യാം, പോലീസിനെ നമ്മളെ റേസ് ചെയ്ത് പിടിക്കണം. ഇലക്ട്രിക് കാറാണെങ്കിൽ പോലീസിനെ സ്വിച്ച് വെക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കൺട്രോൾ എടുത്ത് എഞ്ചിൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ സിമ്പിൾ ആണ്.
സ്വിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് കൺട്രോളബിൾ സ്വിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കില്ലർ സ്വിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഈ കാറിന്
നമ്മൾ ഡ്രോണിനെ പറഞ്ഞിട്ടില്ല ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഇങ്ങനെ ഇലക്ട്രിക് കാർസ് എന്താണ് ഇതാക്കാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ലൈഫില്ല.
അത് ശരിയാണ്. നമ്മളതേപോലെ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ നമ്മളൊക്കെ ഫിഷിങ്ങില് അതെ അതെ, നമ്മള് വർക്കിന്റെ ആ ഒരു ഏത് നേരം സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഫിഷിങ് ഭയങ്കര റിലീഫ് തന്നെയാണ് അല്ലേ. അതെല്ലാം മീൻ പിടിക്കണം വെച്ചിട്ട് മീൻ കിട്ടണം വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല.
കഴിഞ്ഞ സീസണിൽ നമ്മൾ പിടിച്ചു കയറ്റിയ മീന് കണക്കില്ല.
പല ട്രിക്സും പഠിച്ചിട്ടുണ്ട് ഞാനൊക്കെ നാട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്
പ്രൊഫഷണൽ ഫിഷിംഗ് റോഡുകൾ
അല്ല ചെറുപ്പത്തില് പോലെ അല്ലല്ലോ. ഇപ്പൊ നമ്മള് റോഡൊക്കെ മേടിച്ച്
പ്രൊഫഷണൽ പരിപാടിയാണ്.
അതെ അതെ, രാത്രിയൊക്കെ പോയിട്ട് വേറെ വൈബി ഇടുന്നില്ല എന്ന് വെച്ചിട്ടേ. പക്ഷെ അതൊക്കെ ചെയ്യേണ്ടത് കാര്യം തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല റിലാക്സ് ആവേണ്ടത് ഇല്ലേ, നമ്മൾ അറിയണില്ല എന്നല്ലേ. നമ്മൾ അതിന്റെ അടുത്ത് ഇങ്ങനെ ഒറ്റക്ക് ഇരുന്ന് കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ അതൊരു എത്ര നേരം, ചിലപ്പോ ഞാനൊക്കെ എന്റെ ഫോണൊക്കെ 8 hours 9 hours ഒക്കെ യൂസിംഗ് ടൈം വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോ. ചില വീക്കിലൊക്കെ
നമ്മളൊക്കെ മാറ്റി വെച്ച് ഇതിൽ സൗണ്ട് ഉണ്ടാക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നേച്ചർ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒരുപാട് രസമായി. നമ്മള് മറ്റേ ചെറി പ്ലംസ് ഇതൊക്കെ കിട്ടി വരുമ്പില്ലേ, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇതേപോലെ തന്നെ ചായ ഉണ്ടാക്കലും പരിപാടികളൊക്കെ ആയിട്ട്.
ഇപ്പൊ നാട്ടിൽ ഇവിടുത്തെ പോലെ ലൈസൻസ് എടുക്കുന്ന ഒരു സിസ്റ്റം എന്തോ വന്നിട്ടുണ്ടോ, ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ അലോവഡ് അല്ല ഫിഷ് ചെയ്യാൻ. അത് നല്ലതാണ്. അതേപോലെ ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം വരണം, എന്താ പറയുക, ഇത്ര വലുപ്പത്തിന് മുകളിലുള്ള ഫിഷിനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ.
ഇവിടെ അങ്ങനെ ഉണ്ട്. നമ്മൾ നാളെ ക്രൊയേഷ്യ പോയി അവിടെ മീൻ പിടിക്കുന്ന ടൈമില് ഒരു കൂട്ടർക്ക് കിട്ടിനു നല്ലൊരു മീന്. പക്ഷെ അവര് വിചാരിച്ചത്ര ഡൈമെൻഷൻ അല്ലാത്തോണ്ട് മീൻ
കിട്ടിയതാണ്.
ഇവര് വളർത്തുന്നുണ്ട്, ഇവരൊക്കെ ഇതിൽ കൊടുന്നിടുന്നുണ്ട്. ഇതിൽ ഇതൊക്കെ ബിസിനസ് അല്ലേ. ഐ മീൻ ഗവൺമെന്റിന് എത്രമാത്രം ഇൻകം വരുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട്. ആൾക്കാർ ഫിഷിങ്ങിന് വന്നിരിക്കണ്ട അവിടെ.
പിന്നെ എന്താ വെച്ചാൽ ഒരു മീൻ പിടിക്കണമെങ്കിൽ അതിനൊരു ആവറേജ് സൈസ് ഓഫ് ഇതുണ്ട്. ആ സൈസിലെത്തിയ മീനുള്ള
ചില ആൾക്കാർക്ക് ഭയങ്കര സ്കില്ല അതില്. ഈ മീൻ പിടുത്തക്കാർക്ക് ഈ ചൂണ്ടല്
എല്ലാവർക്കും
അറിയും ഇന്ന സ്ഥലത്ത് പോയിരിക്കണം. ആ സ്ഥലം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ മീൻ.
പിന്നെ
അവർക്ക് ഇങ്ങനെ മനസ്സിലാവും ഒക്കെ എങ്ങനെ ചെയ്യണത്. നമ്മളെന്താ നമ്മളിപ്പം കിട്ടും ഇപ്പം കിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ നന്ദ ഐ മീൻ ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഫിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മള് കിട്ടോളം പോയില്ലേ.
ഓ പിന്നെ
അതെ, ഒന്നും രണ്ടും വട്ടല്ല നമ്മൾ പോകുമ്പോ പിന്നെ നല്ല ചെലവാണ്. ഒരു
മുടക്കണ പൈസ 10 കിലോ സാൽമൺ വാങ്ങാൻ
എല്ലാ വീക്കെറ്റിലും.
അതെ അതെ, രാത്രിയൊക്കെ പോകും നിഷിൻ റെഡി ആയിട്ട് വരും.
നമുക്ക് എന്ത് ചെയ്യല്ലേ,
ഇനി വേറെ എന്തെങ്കിലും പറയാല്ലോ.
തീരെ സുഖലാതങ്ങ ചുമക്കണ.
ഓക്കെ, അപ്പൊ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിലേക്കാണ് നമ്മൾ കാണല്ലേ.
അതെ
അതെ.
ഓക്കെ, അപ്പൊ നമുക്ക് പെരുന്നാളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടോ.
എല്ലാവർക്കും ഒരു ആവേശമാവട്ടെ.
അതെ, നമ്മളെ പെരുന്നാൾ പരിപാടി ഞങ്ങളെ കൂടെ ഒരു മലയാളികള് നമ്മളൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു 100-150 ആൾക്കാര്. അപ്പോ ഉഷാറാവും ഇൻഷാല്ലാ. നമുക്ക് എന്റെ ഒരു ഫോട്ടോ കിടണം.
ഓക്കെ
ഓക്കെ, എന്നാ ശരി.